2025 നവംബർ 3 തിങ്കളാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. അളമുട്ടിയാൽ ചേരയും ഹൈക്കമാൻഡിന്റെ കിഴുക്കും. വാരവിശേഷം പങ്ക്തിയിൽ വിദുരർ എഴുതുന്നു, പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ്. വിദ്യാഭ്യാസ നവീകരണത്തിനുള്ള മോദി സർക്കാരിന്റെ PM-ശ്രീ പദ്ധതിയിൽ ഇരു ചെവിയറിയാതെ ഒപ്പിട്ടതിന്റെ പേരിൽ പുലിവാൽ പിടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടിയും ഒടുവിൽ CPI-യുടെ കടുംപിടുത്തത്തിന് മുന്നിൽ മുട്ടുമുടക്കിയെന്നും വെള്ളിയേട്ടൻ അടിയറവ് പറഞ്ഞെന്നുമൊക്കെ പത്രങ്ങളും ചാനലുകളും ആഘോഷിച്ച ദിവസം. അന്ന് വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനിരുന്ന CPI മന്ത്രിമാർ ഒടുവിൽ നിലപാട് മാറ്റി യോഗത്തിൽ പങ്കെടുത്തു. പോരിൽ CPI-ക്ക് സമ്പൂർണ്ണ വിജയമെന്നും CPM-ന്റെ മുഖം നഷ്ടപ്പെട്ടെന്നും പ്രചാരണം. LDF പൊട്ടിച്ചിതറുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-ന്റെ കട്ടയും പടവും മടങ്ങുമെന്നും തലേന്ന് രാത്രി ഉറക്കത്തിൽ കണ്ട മധുര സ്വപ്നത്തിന്റെ ആലസ്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ. പിണറായിയുടെ കുറ്റസമ്മതവും ആയുധം വെച്ച് കീഴടങ്ങളും പ്രതീക്ഷിച്ചാണ് അവരും TV ചാനലുകൾക്ക് മുന്നിൽ കുത്തിയിരുന്നത്. പക്ഷേ മുതലക്കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കരുത്. സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 നിന്ന് 2000 രൂപയിലേക്ക്. ആശമാർക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും 1000 രൂപയുടെ വർധന. സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു DA എന്ന് തുടങ്ങി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ആനുകൂല്യ പ്രഖ്യാപനങ്ങളുടെ പെരുമഴ. കൂട്ടത്തിൽ PM-ശ്രീ പദ്ധതി മരവിപ്പിക്കുമെന്ന അറിയിപ്പും. ഇതെന്താ ഇലക്ഷൻ ബമ്പറോ? അന്തം വിട്ട് പ്രതിപക്ഷം. നവംബർ 1 നിയമസഭയിൽ നടത്താനിരുന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി മുൻകൂട്ടി കാച്ചിയതാണ്. ഒടുവിൽ നവംബർ 1 കെട്ടി ആഘോഷിച്ച് കേരളം രാജ്യത്ത് ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനവും PM-ശ്രീയിൽ ഒരു ചുവട് പിന്നോട്ട് ബമ്പർ പ്രഖ്യാപനങ്ങളുമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് അംഗത്തിൽ 2 ചുവട് മുന്നോട്ട്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം. അതിദാരിദ്രായ ലക്ഷക്കണക്കിന് പേർ അവശേഷിക്കെ കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം തനി തട്ടിപ്പെന്ന പ്രതിപക്ഷം. കുടുംബശ്രീ വഴി നടത്തിയ സർവേയിൽ സംസ്ഥാനത്ത് 66,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യായി കണ്ടെത്തിയെന്നാണ് സർക്കാരിന്റെ വാദം. അതിൽ മരിച്ചവരും സ്ഥലം മാറിപ്പോയവരും ഉൾപ്പെടെ 4,729 കുടുംബങ്ങൾ ഒഴികെയുള്ളവരുടെ കണക്കാണെന്നും അവർക്കായി 1,000 കോടി രൂപ ചിലവിട്ടെന്നും പറയുന്നു. പക്ഷെ സംസ്ഥാനത്ത് പരമദരിദ്രരായ 4.5 ലക്ഷം പേരുണ്ടെന്ന് 2021 LDF പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കെ സർക്കാരിന്റെ സർവേയിൽ 66,006 ആയി കുറഞ്ഞത് എങ്ങനെയെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ ചോദ്യം. 5,91,194 പേർക്ക് മഞ്ഞ റേഷൻ കാർഡുണ്ട്, ബാക്കിയുള്ളവർ എവിടെ? ആകെ കൺഫ്യൂഷനായാലോ? അപ്പോൾ ഇത് കള്ളക്കണക്ക് തന്നെ. മുഖ്യമന്ത്രി നവംബർ 1 നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം തട്ടിപ്പെന്ന് ആരോപിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. തട്ടിപ്പ് പ്രതിപക്ഷത്തിന്റെ ശീലമെന്ന് മുഖ്യമന്ത്രിയുടെ തിരിച്ചടി. ഇതിൽ സത്യമേത്? തർക്കം തീരുന്ന ലക്ഷണമില്ല. ഇനിയും അതിദാരിദ്ര്യമുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടെത്തുക, എന്നിട്ട് അത് പരസ്യമായി വിളിച്ചു പറയുക, അവരെ മുക്തരാക്കുക. അതാണ് പ്രതിപക്ഷത്തിന് ഇനി കരണീയം. സർക്കാരിന്റെ വാദം പൊളിക്കുകയും ചെയ്യാം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ഒരു തീരുമാനം എടുക്കാനാവില്ലെന്ന് പറഞ്ഞ് ഗാന്ധിജിയാണ്. അളമുട്ടിയാൽ ചേരയും കടിച്ചെന്നിരിക്കും. പിന്നെയാണോ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രവും പാരമ്പര്യവുമുള്ള CPI സ്വതന്ത്ര ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യത്തെ പ്രധാന പ്രതിപക്ഷവും ഐക്യ കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ ആദ്യ സർക്കാർ രൂപീകരിച്ചതും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്നതും മറക്കരുത്. 1964 പാർട്ടി പിളർന്ന ശേഷമാണ് CPM വെള്ളിയേട്ടനും CPI ചെറിയേട്ടനുമായത്. ആന മെലിഞ്ഞെന്ന് കരുതി തൊഴുത്തിൽ കെട്ടാൻ ശ്രമിച്ച ഇടയും. മുൻപ് പലതവണ CPI ഒന്നെങ്കിൽ സ്വയം കീഴടങ്ങുകയോ വെള്ളിയേട്ടൻ മെരുക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. എന്ന് വെച്ച് അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്താലോ? CPI അറിയിക്കാതെ PM-ശ്രീയിൽ ഒപ്പിട്ട കാര്യം പത്രക്കാർ ചോദിച്ചപ്പോൾ എന്ത് CPI എന്ന് MV ഗോവിന്ദൻ മാഷിന്റെ മറുചോദ്യം. അത് ഇടഞ്ഞ ആനയുടെ മദപ്പാടിൽ തോട്ടിക്കൊണ്ട് കുത്തലായി. അതോടെ മതമിളകിയ CPI-യെ തളയ്ക്കാൻ സ്വയം മയക്കുവെടി വെക്കേണ്ടി വന്നു. തലേന്ന് വരെ പദ്ധതിയിൽ നിന്ന് പിന്മാറി നിന്ന് ക്ഷടിച്ചവർ അതൊക്കെ വിഴുങ്ങി. മുന്നണി തന്നെ വെള്ളത്തിലാവുമെന്ന് കണ്ടപ്പോൾ വെള്ളിയേട്ട് കീഴടങ്ങി. ഒപ്പിട്ട പദ്ധതി മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തെഴുതാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. അതോടെ എല്ലാം ശുഭം. ഇരുകൂട്ടരും ജയിച്ചു, തോറ്റത് ജനം. സ്കൂളുകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട 970 കോടി സ്വാഹ. എങ്കിലെന്ത്, നമ്മുടെ ആദർശം ഉയർത്തിപ്പിടിക്കാനായില്ലേ? മഴ തീർന്നാലും മരം പെയ്തു തീരാൻ വൈകും. അടി മാഞ്ഞാലും ചൊല്ല് മായില്ല. PM-ശ്രീയിൽ പോര് കത്തി നിന്നപ്പോൾ CPM-ലെ ചിലർക്കെതിരെ നടത്തിയ അതിരുവിട്ട പ്രയോഗങ്ങളിൽ കുമ്പസാരിക്കുകയാണ് CPI-ക്കാർ. CPI ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ മന്ത്രി ശിവൻകുട്ടി മടങ്ങിയപ്പോൾ ഒരാൾ ഓഫീസിൽ വന്നാൽ എങ്ങനെ വേണ്ടെന്ന് പറയും എന്ന് മന്ത്രി GR അനിൽ പറഞ്ഞത് അനുചിതം. വഴിയെ പോയ ഏതോ ഒരുത്തനെന്ന് തന്നെ അധിക്ഷേപിച്ചതായി ശിവൻകുട്ടി. പ്രശ്നത്തിൽ ആദ്യം നേരിട്ട് ഇടപെടാതിരുന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി അശക്തനും നിസ്സഹായനുമെന്ന് CPI നേതാവ് കെ പ്രകാശ് ബാബു. ഒടുവിൽ ബേബി തന്നെ രക്ഷകനായി അനൌചിത്യം ബോധ്യപ്പെട്ട അനിലും പ്രകാശ് ബാബുവും ക്ഷമ ചോദിച്ചു. മന്ത്രി ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിന് SFുകാർ മാപ്പ് പറഞ്ഞു. അപ്പോഴും SFIക്കെതിരെ അവർ വിളിച്ച മുദ്രാവാക്യം മാഞ്ഞില്ല. SFIക്കാർ ഇനി മുണ്ട് മടക്കിക്കുത്തി നടക്കരുതെന്നായിരുന്നു അവരുടെ പരിഹാസം. PM ശ്രീ പദ്ധതിക്ക് പിന്നിലെ ദേശീയ വിദ്യാഭ്യാസ നയം സംഘപരിവാർ അജണ്ട എന്നാണല്ലോ വിമർശനം. ആ അജണ്ട അംഗീകരിക്കുന്ന SFIക്കാരുടെ അടിവസ്ത്രം തുന്നിയത് സംഘപരിവാറിന്റെ കാവ്യത്തുണിയോ RSSന്റെ കാക്കിയെ കൊണ്ട് ആയിരിക്കാമെന്നാണ് പരിഹാസത്തിന്റെ അർത്ഥം. പുഴ വറ്റുകയും അക്കരെ നിൽക്കുന്ന പട്ടി പുഴ കടന്നു വന്ന് കടിക്കാൻ ഒരമ്പെടുക്കുകയും ചെയ്താൽ ആര് നേരിടും? സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 6 മാസമുണ്ട്. അടുത്ത മാസം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഒരുമിച്ച് നേരിടണമെന്നതിൽ അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഭരണത്തിൽ വന്ന ആര് മുഖ്യമന്ത്രി ആവണമെന്നതിനെ ചൊല്ലിയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ തർക്കം. അതിന്റെ പേരിൽ പുതുകാൽവെട്ടും പടലപ്പിടക്കങ്ങളും തകൃതി എല്ലാം മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ടെന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കളുടെ വിക്രിയകൾ അങ്ങ് ഡൽഹിയിലിരുന്ന് നേതാക്കൾ കാണുന്നുണ്ട്. ഇവിടുത്തെ നേതാക്കളെ ഒന്നാകെ ഡൽഹിക്ക് വിളിപ്പിച്ച് നല്ല കിഴുക്ക് കൊടുത്തു. കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, അതിന്റെ പേരിൽ മേലെ തല്ലുകൂടരുതെന്നും ഇണ്ടാസ്. KPCC യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന VD സതീശന് കൈവെള്ളയിൽ ചൂരലടിയും നുറുങ്ങ്. PM ശ്രീ ഒപ്പിട്ടതിന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്ക് ജയ് വിളിച്ച് ABVP പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി എന്തും വിളിക്കും.